The editorial.
April 14 തിങ്കൾ 1200 മേഡം 1 ദീപിക എഡിറ്റോറിയൽ. മയക്കുമരുന്നിന് മറുമരുന്നൊരുക്കാം. തമ്പുരാന്റെ സ്വന്തം നാടിനെ ലഹരിയുടെ എമ്പുരാൻ വിഴുങ്ങുന്നത് ഇനിയും കണ്ടുനിന്നാൽ നരകമേ ബാക്കിയുണ്ടാകൂ. ലഹരി കേസുകളിൽ ഒന്നിന്റെ കഥ പറഞ്ഞു തുടങ്ങാമെന്ന് കരുതിയെങ്കിലും വേണ്ടെന്ന് വെക്കുകയാണ്. മാതാപിതാക്കളെ കൊന്നതും സഹജീവിയുടെ കഴുത്തറുത്തതും അമ്മയെയും പെങ്ങളെയും ലൂസിഫറിന്റെ കണ്ണുകളോടെ നോക്കിയതും മയക്കുമരുന്നടമകൾ ലാഘവത്തോടെ പോലീസിനോട് കൂട്ടക്കൊല വിവരിക്കുന്നതുമൊക്കെ എങ്ങനെ പറയും? അക്രമം, കൊള്ള, കൊലപാതകം, ആത്മഹത്യ, മാനഭംഗം, കൊട്ടേഷൻ പറയാൻ കൊള്ളുന്ന ഒന്നുമില്ല. പെൺകുട്ടികളും ലഹരിക്കയത്തിലുണ്ട്. കണ്ടു നിൽക്കാനാവില്ല. ഇന്ന് 139 വർഷത്തിലേക്ക് പദമൂന്നുന്ന ദീപിക ഒരു വർഷത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ലഹരിക്കെതിരെ ജനമുന്നേറ്റം, കിക്ക് ഔട്ട്, നമ്മുടെ രാഷ്ട്രീയവും മതവും ജാതിയും നിറവുമൊക്കെ എന്തുമാകട്ടെ, പോരാട്ടം ഒന്നിച്ചു തന്നെ. 138 സംവത്സരങ്ങളുടെ പോക്കുവെയിലുകൾക്കും ഒഴുകിമറിഞ്ഞ പ്രളയങ്ങൾക്കുമൊടുവിൽ ഒളിമങ്ങാത്തൊരു ശോഭ ദീപിക പ്രസരിപ്പിക്കുന്നത് അതിന്റെ പോരാട്ട വഴികളിലൂടെയാണ്. മാധ്യമപ്രവർത്തനം വ്യാപാരമല്ല, സുഖവിശേഷങ്ങളുടെ വിതരണവുമല്ലെന്ന ബോധ്യം മറക്കാൻ ഒരു കാരണവുമില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആദ്യ മുഖപ്രസംഗത്തിൽ സ്ഥാപക പിതാക്കന്മാർ എഴുതി വെക്കുക തന്നെ ചെയ്തു. ശങ്കാരഹിതം പുറപ്പെട്ട് സഞ്ചരിച്ചാലും നീയൊരു വിശ്വസ്ത ദൂതിയായി രാജമന്ദിരങ്ങളിലും മന്ത്രി സത്തമ്മമാരുടെ സഭകളിലും ന്യായകർത്താക്കന്മാരുടെ സന്നിധാനത്തിലും പോയി നാട്ടിൽ നടക്കുന്ന അനീതിയായ നടത്തകൾ, പരജനപീഡകൾ, സാധുക്കൾക്കുള്ള ആവശ്യങ്ങൾ ആദ്യായവ അറിയിച്ച് പരജന സങ്കടങ്ങൾക്ക് നിവൃത്തി വരുത്തി സകല ഗുണപ്രദ സുമുഖിയായി വിലസി എങ്ങും സഞ്ചരിച്ച് മാംഗല്യമോടെ ചിരഞ്ജീവിയായി വണങ്ങിക്കൊണ്ടിരുന്നാലും അതെ, രണ്ട് ലോകയുദ്ധ ദുരിതങ്ങളിൽ ക്ഷാമക്കാലത്ത് ദരിദ്രന്റെ സങ്കടങ്ങൾ ഭരണകൂടങ്ങളെ ഉണർത്തിക്കുന്നതിൽ, രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെ ചാട്ടവാറടിയേൽക്കുന്നവരുടെ പക്ഷം ചേരുന്നതിൽ, അടിയന്തരാവസ്ഥയുടെ കറുത്ത വ്യവസ്ഥകളെ അക്ഷരായുധത്താൽ ആക്രമിക്കുന്നതിൽ, കാർഷിക കുടിയേറ്റത്തിന്റെ ദുരിത പർവാരോഹകർക്ക് തണലാകുന്നതിൽ, കുടിയിറക്കപ്പെടുന്നവനൊപ്പം സമരമുഖത്തെത്തുന്നതിൽ, ന്യൂനപക്ഷ അവകാശങ്ങളെ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ സമ്മതിക്കാത്തതിൽ, അക്രമ രാഷ്ട്രീയത്തോട് മാനിഷാദ പറയുന്നതിൽ, സകല മതവർഗീയതയുടെയും കുടില നീക്കങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ, തീവ്രവാദത്തിന്റെ പരമ്പരാഗത സംരക്ഷണ കേന്ദ്രങ്ങളിൽ തീയിടുന്നതിൽ, ആൾക്കൂട്ട കൊലപാതകങ്ങളെ തുറന്നെതിർക്കുന്നതിൽ, ക്രൈസ്തവ വേട്ടകളുടെ വടക്കു പടിഞ്ഞാറൻ രഥയാത്രകളെ പിന്തുടർന്നെതിർക്കുന്നതിൽ ശങ്കരാഹിതം യാത്ര തുടരുകയാണ്. എങ്കിലീ ലഹരി വ്യാപാരത്തിലും കണ്ണടയ്ക്കാനാകുമോ? പിഴയ്ക്കാത്ത ചരിത്ര വഴിയിലാണ് ദീപിക. മയക്കുമരുന്ന് നാടിനെ വിഴുങ്ങുമ്പോൾ മയങ്ങാതെ വിളക്കുയർത്തേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് പഞ്ചാബിലാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേസുകളെന്ന് നാം ആശ്വസിക്കാറുണ്ടായിരുന്നു. അത് പഴങ്കഥയായി. മാർച്ച് 12 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് 2024 പഞ്ചാബിൽ 9025 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ കേരളത്തിലാകട്ടെ 27701 കേസുകൾ. പഞ്ചാബിലെ ഇതിന്റെ 3 ഇരട്ടി. പഞ്ചാബിൽ പകുതി കേസുകൾ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ഒരാശ്വാസത്തിന് സമ്മതിച്ചാൽ പോലും കേരളം മുന്നിലായി. ഇക്കൊല്ലം ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രം 1783 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മുഴുവൻ കേസുകളും പിടിക്കപ്പെടുന്നില്ലെന്നതും മറക്കരുത്. സംസ്ഥാന എക്സൈസ് വകുപ്പ് NDPS ആക്ട് പ്രകാരം 2016 രജിസ്റ്റർ ചെയ്തത് 2985 കേസുകളായിരുന്നെങ്കിൽ 2024 ഇത് 8160 ഉയർന്നു. മയക്കുമരുന്നടമകൾ നടത്തിയ അക്രമങ്ങൾ വേറെ. കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ട സമാധാനത്തിന് കണക്കില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കുടുംബാംഗങ്ങളിലേറെയും മരണഭീതിയിലാണ്. പെരുവഴിയിൽ പോലും പ്രതികരിക്കാനാവില്ല. അക്രമം ഏത് രീതിയിലായിരിക്കുമെന്നറിയില്ല. പോലീസും ഭീതിയിലാണ്. നാട്ടിൻപുറങ്ങളിലെ വിജന വഴികളിലും മൂലകളിലുമെല്ലാം ലഹരി സംഘങ്ങളുണ്ട്. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതായി. ഇങ്ങനെ എത്ര നാൾ? കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, DJ പാർട്ടികൾ, മൈതാനങ്ങൾ, ലോഡ്ജുകൾ, ലേബർ ക്യാമ്പുകൾ എവിടെയും മയക്കുമരുന്ന് ലഭ്യമാണെന്നു മാത്രമല്ല, അത്ര പുതിയതല്ലാത്ത ഡാർക്ക് വെബിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇന്റർനെറ്റിലെ ആഗോള അധോലോകമാണത്. ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ വഴിയല്ലാത്തതിനാൽ ഇതിന്റെ ഉപയോഗവും ഉറവിടവും കണ്ടെത്തൽ പോലീസിന്റെ സാങ്കേതിക വിദ്യകൾക്കും എളുപ്പമല്ല. പിടിയിലാകുന്നവർ ഉറവിടം വെളിപ്പെടുത്താതിരിക്കാൻ ഡാർക്ക് വെബുകളെ ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഉൾപ്പെടെ മയക്കുമരുന്നുറവിടങ്ങൾ സർക്കാർ പരാജയത്തിന്റെ ഡാർക്ക് വെബായി തുടരുകയാണ്. 100 വിതരണക്കാരെ പിടിക്കുമ്പോൾ 1000 പേർ വേറെ എത്തുന്നു. ലോകത്തെ ഏറ്റവും ലാഭകരമായ ഡേർട്ടി ബിസിനസ്സായി മയക്കുമരുന്ന് വ്യാപാരം തുടരുമ്പോഴും ഭരണകൂടങ്ങൾ നിസ്സഹായരായി നിൽക്കുകയാണ്. ലഹരി മാഫിയയുമായുള്ള പോലീസ് രാഷ്ട്രീയ ബന്ധവും തകർത്തേ തീരൂ. യഥാസമയം രക്ഷപ്പെടുത്തിയ കേസുകൾ ഒഴിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ച എല്ലാവരും നശിച്ച ചരിത്രമേയുള്ളൂ. വിൽപ്പന, ഉപഭോഗം എന്നീ രണ്ട് തലങ്ങളെടുത്താൽ വിൽപ്പന അവസാനിപ്പിക്കൽ സർക്കാരിന്റെ സത്യസന്ധതയെയും ഇച്ഛാശക്തിയെയും ആശ്രയിച്ചുള്ള കാര്യമാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതികളായി നിൽക്കുകയും പലരെയും രക്ഷിക്കാൻ രാഷ്ട്രീയക്കാർ ഇടപെടുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. കഞ്ചാവും MDMA മാത്രമല്ല, മദ്യവും ലഹരിയാണ്. മയക്കുമരുന്ന് വ്യാപനം തടയാൻ ശ്രമിക്കുന്നതിനൊപ്പം സർക്കാർ മദ്യവില്പനയ്ക്ക് പുതിയ വഴിവെട്ടുകയാണ്. പലർക്കും മയക്കുമരുന്നിലേക്കുള്ള പാതയാണ് മദ്യമെന്നത് അറിയാഞ്ഞിട്ടല്ല. വീര്യം കുറഞ്ഞ മദ്യം, കൂടുതൽ മദ്യനിർമ്മാണശാലകൾ എന്നിവയ്ക്ക് പുറമെ 3-സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലുമൊക്കെ കള്ള് ലഭ്യമാക്കി മദ്യ സൗഹൃദ കുടുംബങ്ങളെ സൃഷ്ടിക്കാനുള്ള ശ്രമവും സർക്കാർ നടത്തുന്നു. കേരളത്തിലെ ലഹരി വിരുദ്ധത സത്യത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കും സർക്കാരിനുമെതിരെ ഒരേ സമയം നടത്തേണ്ട പോരാട്ടമാണ്. നികുതി ലഭിക്കുമെന്ന് വന്നാൽ അനധിവിദൂര ഭാവിയിൽ സർക്കാർ മയക്കുമരുന്ന് വ്യാപാരവും തുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല. ഉറവിടങ്ങളെയും വിതരണ ശൃംഖലകളെയും തച്ചു തകർക്കുന്നത് പോലെ പ്രധാനമാണ് ലഹരി ഉപഭോഗത്തിനെതിരെയുള്ള നീക്കങ്ങളും. പ്രിയപ്പെട്ടവരെ, വീടുകളിലേക്കും തെരുവുകളിലേക്കും നോക്കൂ, ചോരക്കറകളുണ്ട്. യുവാക്കൾ എവിടെ? വലിയൊരു വിഭാഗം പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്ക് പോയി. ശേഷിച്ചവരിൽ പലരുടെയും കൈവശമിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അപ്രത്യക്ഷമാകുന്ന യൗവനത്തിന്റെ പുകമറയ്ക്കപ്പുറത്ത് കേരളം ഒരു വൃത്തസദനമായി തെളിയുന്നു. അയലത്തേക്ക് നോക്കണ്ട, അവസാനത്തെ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ നരകമൊരുക്കിയ മയക്കുമരുന്ന് വഴികൾ എല്ലാ വീടുകളിലേക്കും നീളുകയാണ്. കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നിക്ഷേപ ഉപഭോക്തൃ സൗഹൃദ കേന്ദ്രമാകരുത്. 1887 വിഷുപുലരിയിൽ എഴുതിയ ആദ്യ മുഖ പ്രസംഗത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഈ നാടിന്റെ ജീവൻ മരണ പോരാട്ടത്തിൽ ദീപിക ചരിത്രപരമായ നിയോഗം ഇന്ന് ജന്മദിനത്തിൽ ഏറ്റെടുക്കുകയാണ്. വരൂ, നമുക്കൊന്നിക്കാം.
The editorial.